வேற அடுத்த அதில் ஒப்பிட்டு ராணிவெல்லாம் பிரத்யேகமாக்கியிருக்கணும். ഇനി ഇതിനാൽ മരണവും സ്വർഗനാശവും ഉണ്ടാകില്ല എന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏഷ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പദ്യമായി തന്നെയിരിക്കുന്നു. പിന്നെ അവൻ അവിടെ നിന്നും ബേദലിലേക്ക് പോയി. അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ച് അവനോട് മൊട്ടത്തലയ കയറുക എന്ന് പറഞ്ഞു. അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശ്രമിച്ചു. അപ്പോൾ കാട്ടിൽ നിന്നും രണ്ട് പെൺ കരയിറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കയറി കളഞ്ഞു. അവിടം വിട്ട് കർമ്മ പർവ്വതത്തിലേക്ക് പോയി. അവിടെ നിന്നും സമരിയിലേക്ക് മടങ്ങിപ്പോന്നു. യഹൂദ രാജാവാണ് ഓഫിസ്റ്റാപ്പത്തിന്റെ 18 ആളിൽ സഹായന്റെ മകനായ യഹോരാം ശമരിയിൽ ഇസ്രായേലിന്റെ രാജാവായി. അവൻ 12 സംവത്സരം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. തന്റെ അപ്പനെയും അമ്മയെയും പോലെ തന്റെ അപ്പനുണ്ടാക്കിയ ബാലവിഗ്രഹം ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ചിന്റെ മകനായ ബലിയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മൃഗത്തിന് മോവാബ് രാജാവായ മേശായ്ക്ക് അനവധി ആടുകളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളെയും 100,000 ആട്ടുകൊറ്റന്മാരെയും രോഗം കൊടുത്തു കൊണ്ടുവന്നു. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. ആ കാലത്ത് യഹോവ രാജാവ് സമരിയയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിനെ അത്യം തിരിഞ്ഞു നോക്കി. പിന്നെ അവൻ മോവാബ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു, മോവാബ്യന്മാരോട് യുദ്ധത്തിന് നീ കൂടെ പോരുന്നോ? മോവാബ്യന്മാരോട് കൂടെ യുദ്ധത്തിന് നീ കൂടെ പോരുന്നോ എന്ന് യഹൂദ രാജാവായ യഹോശഫാത്തിനോട് ആലോചിച്ച് ചോദിച്ചു. അതിനെ അവൻ ഞാൻ പോരാം, ഞാനും എന്റെ ജനവും എന്റെ കുതിരകളും ഒരുപോലെ ആ മീത വഴിയായി പോകണമെന്ന് അവൻ ചോദിച്ചതിന് ഏതോ മരുഭൂമി വഴിയായി തന്നെ എന്നാണ് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏതോ രാജാവുമായി പുറപ്പെട്ട് അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോടുകൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും ഫലം കിട്ടാതെയായി. അപ്പോൾ ഇസ്രായേൽ രാജാവ് അയ്യോ, ഈ 3 രാജാക്കന്മാരുടെയും യഹോവ വിളിച്ചു വരുത്തത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശഫാത്ത് ആ യഹോവയോട് അരുളപ്പാൾ ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകന്മാരുമില്ലയോ എന്ന് ചോദിച്ചതിന്റെ ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരെ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഷഫാത്തിന്റെ മകൻ എലീശ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. അവന്റെ മക്കൾ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോശഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോശഫാത്തും ഏതോ രാജാവും കൂടെ അവന്റെ അടുത്ത് ചെന്നു. എലീശ ഇസ്രായേൽ രാജാവിനോട് എനിക്കും നിനക്കും തമ്മിൽ എന്തോ, നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവിനോട് അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെയും മൂവരുടെ പേരിൽ ഏൽപ്പിക്കേണ്ടെന്ന് ഏതോ അവരെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എഴുതിച്ചാൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹൂദ രാജാവായ യഹോശഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. എന്നാലിപ്പോൾ ഒരു വീണക്കാരനിന്റെ അടുക്കൽ കൊണ്ടുവരികയും എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹൂയുടെ കൈ അവന്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്നാൽ യഹോവയുടെ പ്രകാരം മരളിക്കുകയും സാധനയും അനേകം കുഴികൾ വെട്ടുകയും നിങ്ങൾ കാറ്റ് കാണുന്നില്ലയോ, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗങ്ങളും കുടിക്കത്തക്ക വെള്ളം ഈ താഴ്ന്ന വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ എന്ന യഹോവായത്തിൽ വന്നിട്ട് അവൻ മോവാബ്യന്മാരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ച് കളയും മുറിച്ചേയും നീലുറകളെല്ലാം അടച്ചു കളയുകയും നല്ല നിറങ്ങളെല്ലാം കല്ലു വാങ്ങിയിട്ട് തീർച്ചയാക്കുകയും ചെയ്യും. ഇത്തരം രാവിലെ വെള്ളം ഏതും വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ടുവരാൻ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു എന്ന് ഭഗവാദ്യരൊക്കെയും കേട്ടപ്പോൾ അവർ ആയുധം ധരിപ്പാൻ തക്കവണ്ണം പ്രായത്തിലും മേലോട്ടുമുള്ളവരെ വിളിച്ചു കൂട്ടി
ഗർഭം ധരിച്ചിട്ടാണ് എനിക്ക്
ഉയർന്നു ഉയരുന്നുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാന്യന്മാരുമായിരുന്നു. അവൻ പരാക്രമശാലിയായി ഇനം കുഷ്ഠരോഗിയായി പോയി ആയിരുന്നു. അരോണിയർ തവർക്കപ്പെടയെ വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തിരുന്നു. അവൾ തന്റെ യജമാനത്തെയോട് യജമാനൻ സമരയിലെ പ്രവാചകന്റെ അടുത്ത് ചെന്ന് ഒന്ന് ചെന്നതിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്നതല്ല യജമാനൻ അവൻ ചെന്നതല്ലേ ഇസ്രായേൽ ദേശത്തായ പെൺകുട്ടി ജനപ്രകാരം സംസാരിച്ചെന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിനോട് എഴുത്തു തരാം എന്ന് ആരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 സാലന്തുവല്ലിയും 6000 ശെക്കേൽ പൊന്നും 10 കൂട്ടം വസ്ത്രങ്ങളും എടുത്ത് പുറപ്പെട്ടു. അവൻ ഇസ്രായേൽ രാജാവിന്റെ അടുത്ത് കേൾക്കുന്നുണ്ടിരുന്നു. അതിൽ ഈ എഴുത്തു കൊണ്ടുവരുന്നതിന്റെ വൃത്യന് നയമാന്റെ നയമാന്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കളായി ചിരിക്കുന്നു എന്നിരുന്നു. ഇസ്രായേൽ രാജാവ് എഴുത്തു വായിച്ചപ്പോൾ വസ്ത്രം കയറി അവനിതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എന്റെ അടുക്കളായി ചിരിക്കുന്നു. ഭരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവം നോക്കുകയും അവൻ ഇതിനാൽ എന്നോട് ശങ്കയ്ക്കോ കാരണം അന്വേഷിക്കുന്നല്ലയോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് വസ്ത്രം കയറിക്കളഞ്ഞു. ദൈവപുരുഷനായ എലീസ കേട്ടപ്പോൾ രാജാവിന്റെ അടുത്ത് ആളയച്ചു. ഈ വസ്ത്രം തീർക്കാമെന്നെ അടുക്കൽ വരട്ടെ, ഞാൻ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്നാണ് അറിയും എന്ന് പറയിച്ചു. അങ്ങനെ നിയമാന്തരത്തോടും മുതലോടും കൂടെ ഏലിസായുടെ വീട്ടു വാതിക്കൽ വന്നു. ഏലിസ ആളയച്ചു, നീ ജനയോർദാനിലേക്ക് പ്രാവശ്യം വിളിക്കാത്തോ മനസ്സിലാക്കും, നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ ആയി നിശബ്ദമാകുമെന്ന്. അപ്പോൾ നിയമാൻ ഏറ്റവും ക്രുദ്ധിച്ച് പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തുനിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ ഒക്കെ കൈ ആ സ്ഥാനത്തിന്മേൽ സ്ഥലത്തിന്മേൽ ആക്കി. ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി എന്ന് ഞാൻ വിചാരിച്ചു. ദമശക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളത്തിലേക്കാണ് നല്ലതല്ലയോ, നിനക്ക് അവയിൽ കുളിച്ച് സ്ഥിതനാകരുതോ എന്ന് പറഞ്ഞു. അവൻ ഗൗരവത്തോടെ പോയി. എന്നാൽ അവന്റെ പുരുഷന്മാരെടുത്തു വന്നവനോട്, പിതാവെ, പ്രവാചകൻ വഴി വരുക എന്ന് നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകാ എന്ന് നിന്നോട് കൽപ്പിച്ചാൽ അത് എത്ര അധികം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായി തീർന്നു. പിന്നെ അവൻ തന്റെ സകല പരിഹാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങിയെന്ന് അവന്റെ മുമ്പാകും ഇസ്രായേലിലല്ലാതെ മുന്നിൽ എന്നും ഒരു ദൈവമില്ല എന്നു. ആകെ അടിയന്റെ കൈകൊണ്ട് ഈ ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അതിനാണ് ഞാൻ ദൈവത്തിനാണ് ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടുള്ള നയമാനങ്ങൾ 2 ഗോമക്കാരുടെ കച്ചുമണം മണ്ണ അടിയൻ കഴിവാൻ കഴിയിക്കണമേ. അടിയനിനെ യഹോവയ്ക്കല്ലാതെ അന്യ ദൈവം നിൽക്കുമോ അങ്ങനെയാകുമോ കഴിക്കുകയില്ല. ഒരു കാര്യത്തിൽ മാത്രം യഹോവയുടെ ഇടപെടിച്ച് നിൽക്കുമാറാകും. നമസ്കരിക്കാം. സിമ്മോന്റെ ക്ഷേത്രത്തിൽ സിമ്മോന്റെ ക്ഷേത്രത്തിൽ നിന്ന് എന്റെ കൈത്താങ്ങളോടെ പിന്തുടരുമ്പോൾ ഞാനും സിമ്മോന്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോരുന്ന ഈ കാര്യത്തിൽ യഹോവയുടെ ഇടപെടിച്ച് നിൽക്കുമാറാകട്ടെ. സമാധാനത്താണ് പോല എന്ന് പറഞ്ഞു. അവനവനെ വിട്ടു കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ ഇസ്രായേലിന്റെ മല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനന്റെ കയ്യിൽ നിന്നും അറിയിക്കളഞ്ഞു. യഹോയാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്നവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. അവൻ തന്നെ പിന്നാലെ ഓടി വരുന്ന നയമാൻ കണ്ടപ്പോൾ നിന്നിറങ്ങി അവനെ എതിരേറ്റു. സുഖം തന്നെയോ എന്ന് ചോദിച്ചവനവൻ സുഖം തന്നെ. ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യുവാക്കൾ എപ്പോഴും മലനാട്ടിൽ നിന്നും എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണം എന്ന് പറവാൻ എന്റെ യജമാനൻ പറഞ്ഞു എന്നെ പുറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദയചെയ്ത് 2 താലന്ത് വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ച് 2 സഞ്ചിയിൽ 2 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും കിട്ടി. അപ്പോൾ ബാല്യക്കാരൻ കണ്ടനാരുടെ പക്കൽ കൊടുത്തു. അവൻ അത് ചുമന്നുകൊണ്ട് അവന്റെ മുന്നിൽ നടന്നു. അങ്ങനെ ഒരു കഴിഞ്ഞപ്പോൾ അവൻ അത് അവിടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു അയച്ചു വന്നു. അവർ പൂജയും ചെയ്തു. പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനന്റെ മുമ്പിൽ നിന്ന് അറിയിച്ച അവനോട് ജയഹസ്യ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അടിയിലൊന്നും പോയില്ല എന്നാണ് പറഞ്ഞു. അതിന് അവൻ ആ പുരുഷന്റെ രഥത്തിൽ നിന്നെ ഇവരേറ്റപ്പോൾ എന്റെ കുറയിൽ നിന്നോട് കൂടെ പോയിരുന്നില്ലയോ? നിന്നെന്ന് സമ്പാദിപ്പാനും വസ്ത്രം, ഉലിവുതോട്ടം, മന്ദിരത്തോട്ടം, ആടുപാടുകൾ, ദാസിദാസന്മാർ എന്നിവ മേലിപ്പാനും ഇതാകുന്നു ഓക്കമേ. ആകയാൽ ഹൈമാന്റെ കുറ്റം നടക്കും, നിന്റെ സഹോദരിക്കണം നീക്കം പരിചരിക്കും എന്ന് അവനോട് പറഞ്ഞു. അവന് ഓരോടത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടു പോയി. പ്രവാചക ശിഷ്യന്മാരെ ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ എളുപ്പമായ ദിവസങ്ങളെന്ന് നീ കാണുന്നുണ്ടോ? ഞങ്ങൾ യോഗാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തരും മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാകട്ടെ എന്ന് ചോദിച്ചു. പോകുമെന്നവൻ പറഞ്ഞു. അവരെ ഒരുത്തൻ തേജകളോടുകൂടെ പോരേണമെന്ന് അപേക്ഷിച്ചതിന് പോരാമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോധം കുലത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിച്ചപ്പോൾ കോടാടി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം ഏതുമാണി, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അതെവിടെ വേണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരുപോലെ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് ഭൂമി വന്നു. അത് എടുത്തു കൊഴുപ്പിയിരുന്നു അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അത് എടുത്തു. അന്നൊരു ആരാധാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്നുള്ള സ്ഥലത്ത് പാളയമറിയണം എന്നിങ്ങനെ അവൻ തന്റെ കൃത്യന്മാരുമായി ആലോചന കഴിച്ചിരുന്നു. ആ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്ത് കൂടി കിടക്കാൻ ഇനി പാൻ സൂക്ഷിക്കുകയോ? നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരനാണെന്ന് പറഞ്ഞു. പരിഗണിക്കുമെന്ന് ചോദിച്ചു. അവന്റെ പുരുത്തന്മാരിൽ ഒരുത്തം യജമാനായ രാജാവിന്റെ കാര്യം ഇങ്ങനെയല്ല. ഏലീശായുടെ ഗ്രഹത്തിൽ സംസാരിക്കുന്ന വാസ്തുവൻ ഇസ്രായേലിലെ പ്രവാചകനായ ഏലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാം അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുകയും ആളായിട്ട് അവനെ പിടിപ്പിക്കുന്നു എന്ന് അവൻ കൽപ്പിച്ചു. അവൻ അതിന് കിട്ടി. അവനോടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും ചെറുങ്ങളും അയച്ചു. അവർ രാത്രിയിൽ ചെന്നപ്പെട്ടോളം പറഞ്ഞു. ദൈവപുരുഷന്റെ വലിയക്കാരും രാവിലെ എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും ഗതങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. വലിയക്കാരൻ ആളോടയോ യജമാനെ നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അതിനവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു. യഹോവേ, ഇവൻ കാണാതെവണ്ണം കാണാത്തവണ്ണം കണ്ട് കണ്ണ തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ വലിയക്കാരന്റെ കണ്ണ തുറന്നു. ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും മൃഗങ്ങളും കണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവൻ അവന്റെ അടുത്ത് വന്നപ്പോൾ ഏലീശ യഹോവയോട് പ്രാർത്ഥിച്ചു. ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഏലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. ഏലീശ അവരോട് ഇതല്ല വഴി, പട്ടണവും ഇതല്ല. എന്റെ പിന്നാലെ വരുവീൻ, നിങ്ങൾ അന്വേഷിക്കില്ല ഞങ്ങളുടെ അടുത്ത് ഞാനെങ്കിലും കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവനവരെ ചമരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചമരിയിലെത്തിയപ്പോൾ ഏലീശ യഹോവേ കാണാത്തവണ്ണം ഇവരുടെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞ് യഹോവ അവരുടെ കണ്ണ് തുറന്നു. അവർ നോക്കിയപ്പോൾ തങ്ങൾ ചമരിയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് ഏലീശായോട് എന്റെ പിതാവേ വെട്ടിക്കളയട്ടെ, ഞാൻ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. അതിനാണ് വെട്ടിക്കളയരുത്, എന്റെ വാൾകൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ പിന്നെ കുടിച്ച തങ്ങളുടെ യജമാനം കേൾക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവനവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ പിന്നെ കുടിച്ച ശേഷം അവനവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനം കേൾക്കൽ പോയി. ആരെയപ്പെടെ കൂട്ടുന്ന ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ ചെയ്ത അതിനു ശേഷം ആരാം രാജാവായ ബെൻഹദദിന്റെ സൈന്യങ്ങളെയൊക്കെ കൂട്ടി പുറപ്പെട്ടു ചെന്ന് ചമരിയെ വളഞ്ഞു. അവർ ചമരിയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും, കാൽക്കബ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. ഒരിക്കൽ ഇസ്രായേൽ രാജാവ് മതിലിന്മേൽ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട് യജമാനായ രാജാവെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു. അതിനെ അവൻ, യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് തന്ന് നിന്നെ രക്ഷിക്കുന്നു രക്ഷിക്കുന്നു കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചത്തിൽ നിന്നോ എന്ന് ചോദിച്ചു. രാജാവ് ജിന്നിയമ്മോട് നിന്റെ സങ്കടം എന്ത് എന്ന് ചോദിച്ചേനെ അവൾ, ഈ സ്ത്രീ എന്നോട്, നിന്റെ മകനെ കൊണ്ടുപോ, ഇന്ന് നമുക്ക് അവനെ തിന്നാം, നാളെ എന്റെ മകനെ തിന്നാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്റെ മകനെ തുടങ്ങിയിട്ടുണ്ടോ? ഇത്തരം ഞങ്ങൾ അവളോട് നിന്റെ മകനെ കൊണ്ടുപോകാൻ നമുക്ക് അവനെയും തിന്നാം എന്ന് പറഞ്ഞാറേ. അവൾ തന്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. സ്ത്രീയുടെ ആവശ്യം കേട്ടപ്പോൾ രാജാവ് അവൻ മതിന്മേൽ നടന്നു പോവുകയായിരുന്നു. ഒരു ജനം അവനെ നോക്കിയപ്പോൾ അകമെ ദേഹം കെട്ടുപിടിച്ചിരിക്കുന്നവൻ തലയിരുന്ന് അവന്റെ ഉടനെ എന്നോട് അധികവും ചെയ്യട്ടെ എന്ന് അവൻ പറഞ്ഞു. മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ രാജാവ് ഒരാളെ തനിക്ക് മുമ്പായി മൂപ്പന്മാരോട് അവന്റെ യജമാനന്റെ പടിവാദിക്കൽ തെറ്റാണെന്ന് ഒരു സ്വതന്ത്രമാകും, തെറ്റേതിന് രണ്ട് സ്വയാവും നിൽക്കും എന്ന് പറഞ്ഞു. രാജാവിന് കഴിക്കാൻ കൊടുക്കുന്ന അകുമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോ ആകാശത്തിന് തിരുവാദം ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് തോന്നുന്നു. അതിനാണ് നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞു. അന്ന് പുഷ്പരോഗിയായ നാലാൾ പിടിവാദിക്കലുണ്ടായിരുന്നു. അവർ തമ്മിൽ തമ്മിൽ നാം ഇവിടെ കിടന്നു മരിക്കുന്നത് എന്തിന്? പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ താമമായിരിക്കുന്നുണ്ട്, നാം അവിടെ എത്തുന്ന ഇവിടെ വെച്ച് മരിക്കും. ഇവിടെ പാർത്താലും മരിക്കും, അത് കൊണ്ട് മരിക്കാം നമുക്ക് ആരാമ്യ പാളയത്തിൽ പോകാം. അവർ നമ്മെ ഇവനോട് വെച്ചാൽ നാം ജീവിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കേണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് ആരാം പാളയത്തിന്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല. കർത്താവ് ആരാമി സൈന്യത്തെ രഥങ്ങളെയും കുതിരകളെയും രാജാക്കന്മാരും ഇത്രയും രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി പോലിപ്പോന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. കൂടാരങ്ങൾ കുതിരകൾ കഴുകുന്ന പാളയത്തിൽ ഇരുന്ന പാടെ ഉപേക്ഷിച്ചു ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. ആ പുസ്തകം ഞാൻ പാളയത്തിനകത്ത് കയറ്റി ഒരു കൂടാരത്തിനകത്ത് കയറി നിന്ന് പഠിച്ച ശേഷം അവിടെ നിന്ന് വലിയ കൊല്ലും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. അടങ്ങി നിന്ന മറ്റൊരു കൂടാരത്തിലേക്കായിരുന്നു അതിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു.
നമസ്കരിക്കാം. ആരൊക്കെയോ പിതാവിനും പുത്രനും പരിശുദ്ധരോഹായേഖം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ അന്യതിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. അഭിയന്നിയ തിരുമേനി പന്നീരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, സൗത്ത് മധുരാതുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാവിന്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്ന ഈ ദിവസം വഴികാട്ടിയായ ദൈവമാതാവിനോടൊപ്പം ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് അനുഗ്രഹങ്ങളെ പ്രാപ്യമാക്കുവാനും ആ കൃപയിൽ കൂടുതൽ ആശ്രയിക്കുവാനും ദൈവം ഒരുക്കി തന്ന ആയുസ്സിനെയും ആരോഗ്യത്തെയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയബോധത്തോടും അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ ദൈവം എല്ലാവരെയും ഇടയാക്കി തീർക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുക തുറക്കിച്ചവരെയും ഇപ്പോൾ ഇതിനെ നയിക്കുന്ന പിതാക്കന്മാരെയും വളരെ ആദരവോടുകൂടി സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ഇന്ന് സാന്നിധ്യമുണ്ട് നിറയ്ക്കുന്ന അഭിയന്യ തിരുമനസനെ, ഡോക്ടർ തോമസ് മറിയുവാനെ, സ്വത്രാപൂലത്തെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിലായതോടെ ജോയിൻ ചെയ്യുന്ന അന്യ മാമനച്ചൻ, അന്ന് ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയട്ട ഐസ്പെക് പ്രകാശച്ചൻ, അതുപോലെ തന്നെ അന്യ സക്രിയ റമ്പാച്ചൻ, ദൂരചാരയുമായി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും ആദരവോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദയപൂർവ്വമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീത സമർപ്പണത്തിനായി പ്രിയപ്പെട്ട ശാന്തമ്മ ആന്റിയെ, ഡാലസ് സെന്റ് മേരീസ് ഒലിവള്ളിയിലെ മെമ്പറാണ്, പ്രിയപ്പെട്ട ശാന്തമ്മയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ ആന്റി.
ഹലോ, ഹലോ,
കേൾക്കാം? പഠിക്കോളൂ.
സുവിശേഷ ഗീതങ്ങളിലെ 363-ാമത്തെ പാട്ട്, എനിക്കായി കരുതുന്നവൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിൽ വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിൽ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഘോരമ ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമ ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, നടത്തുന്ന ദേശുവത്രേ ഞാനവൻ കരങ്ങളിലാ, നടത്തുന്ന ദേശുവത്രേ ഞാനവൻ കരങ്ങളിലാ. ദൈവമെനിക്ക് അനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ, ദൈവമെനിക്ക് അനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമെനിക്കനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്.
താങ്ക് യു.
സോമപ്രാർത്ഥന നിറവേക്കാൻ തിരുമേനി.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവികളായ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂയിലവാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും അവത്തുനേക്ക് നിനക്കുള്ളതാവുന്നു. ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവും നിന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളവനെയും മർത്തോറിയമ്മേ തമ്പുരാണ്ടിയമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുമെല്ലാം ഇപ്പോഴും എന്നേക്ക് ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ.
പറയ്ക്കുമ്പോർക്ക് അന്യവാനം ദേവാലയം കൃപയുള്ളവനും ദീർഘക്ഷമുള്ളവനും ഊത്തവനും മാതൃതയുള്ളവനും രഹസ്യങ്ങളെ അറിയുന്നവനുമായ മെസ്സിയ തമ്പുരാനെ, ഞാൻ നിന്റെ ദുരംഭിച്ചിട്ടുള്ള പാപങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ എനിക്ക് ബോധം നൽകിയതുകൊണ്ട് ഇപ്പോൾ നിന്റെ ദേവനോട് എന്റെ പാപങ്ങൾക്ക് കുറ്റങ്ങൾക്ക് മോചനം യാചിക്കുന്നു. കൃപയോടെ എന്റെ പാപവേദനകളെ സുഖപ്പെടുത്തുകയും എന്റെ തെറ്റുകൾക്ക് മാപ്പ് തരികയും ചെയ്യണമേ. നിന്റെ ശരണത്തിന്മയം മരിച്ചു പോയിരിക്കുന്ന വിശ്വാസികളെ നിന്റെ ഇഷ്ടം പ്രവർത്തിച്ചിട്ടുള്ള പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിൽ ആവസിപ്പിക്കണമേ. ഞങ്ങളും അവരും കൂടിയെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരായി ഇപ്പോഴും എല്ലാ സമയത്തേക്കും ഒരുമിച്ച് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുമാറാകണമേ. എന്റെ സൃഷ്ടാവേ നിന്റെ ദൈവത്വത്തിന്റെ ധാരാളമായ കരങ്ങളാ കൃപയോടെ എന്നെ രക്ഷിക്കണമേ. നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ ഹൃദയം കരുണയിലുമല്ലാതെ എനിക്ക് വേറെ ശരണവും ആശ്രയവുമില്ല. കർത്താവ് യേശുമിശിഹ, സങ്കടകരമായ കണ്ണുനീരോടുകൂടി നിന്റെ ദൈവതത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വർണ്ണിക്കപ്പെടാവതല്ലാത്ത നിന്റെ ആദൃതകരണങ്ങളാൽ എന്റെ ജീവിതകാലമൊക്കെയും എന്റെ ബലഹീനതയ്ക്ക് നീ സഹായിക്കണമേ. അശ്വിത വ്യാജികളുടെ ഭക്ഷണത്വത്തിൽ നിന്നും എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. നിന്റെ കൃപയാൽ എന്റെ സർവ്വ കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും നിന്റെ സന്നിധിയിൽ നിന്ന് മോചനം നൽകണമേ. ദീർഘമുള്ളവനും കൃപയും സത്യവും വളരെ ഉള്ളവനുമായ ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ സമയത്ത് എന്റെ ബലഹീനതയിലേക്ക് നീ തിരിഞ്ഞു നോക്കി എന്നെ ദർശിക്കണമേ. കർത്താവേദന്റെ കണ്ണയാൽ എന്റെ ബലഹീനതയെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത് ശാശികൾ കണ്ടല്ലേ ചിപ്പാനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്കും മാറ്റപ്പെടുത്തുവാനും ആയിട്ടത്തിന്റെ കൃപയാൽ കരുണയാലും നല്ല അടയാളങ്ങളിൽ സ്ഥാപിക്കണമേ. ദാവീദ് പുത്രിയുടെ അടുക്കലേക്ക് തന്റെ പുത്രനെ അയച്ചവനായ പിതാവിന് സ്തുതി. തന്റെ മാതാവിന്റെ ഗർഭത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ ദാസനെ ദർശിച്ചനായ പുത്രന് വന്ദനം. സ്ഥാനാപതിയെ അവന്റെ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷം പൂണ്ടവനാക്കി ഇളക്കിയവനായ പരിശുദ്ധർക്ക് സ്തോത്രം.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതം ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടിയാണ് ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്നത്. അതിന്റെ കാരണമൊക്കെ നിങ്ങൾക്കറിയാം. ഏതാണ്ട് 4-5 വർഷം ഈ പ്രാർത്ഥനയ്ക്ക് ഈ പ്രാർത്ഥന ഇങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെയും ഇതിനെ അഭിയന്നിയ അപ്രതിരുമേനി ഒരു പക്ഷേ നാട്ടിലായിരുന്നത് കൊണ്ട് എപ്പോഴും ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. അഭിയന്നിയ തിരുമനസ്സുകൊണ്ട് ഈ ഭദ്രാസനത്തിൽ കടന്നു വന്ന് ഈ ചുമതല ഏറ്റെടുക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും അതിലുപരി ദൈവത്തോട് നന്ദിയുമുണ്ട്. കാരണം ഒരു മെത്രാപ്പോലിത്ത ഒരു ശുശ്രൂഷയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് ഒരു പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തിനാണെങ്കിലും അതൊരു നവചൈതന്യമാണ്. അങ്ങനെ 4-5 വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു നവചൈതന്യം ഈ ശുശ്രൂഷയ്ക്ക് വീണ്ടും കിട്ടി എന്നുള്ള ഒരു ചിന്ത, ഇതൊരു ലളിത ശുശ്രൂഷകൻ എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് അത് ഈ എനിക്ക് മാത്രമല്ല ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. തിരുമനസ്സുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ ദിവസമായതുകൊണ്ട് തിരുമേനിയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ പറയുന്നത്, ഒരുപക്ഷെ ഈ അവസാന തിരുമേനിയുടെ കാലത്ത് രൂപപ്പെടുത്തിയ ഏതാണ്ട് 10-12 വർഷം മുമ്പ് രൂപപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണ്. തിരുമേനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു പ്രാർത്ഥന, ഒരു പ്രതീക്ഷയായിരുന്നു ഈ പ്രാർത്ഥന രൂപപ്പെട്ടപ്പോൾ. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഒരുപക്ഷെ അവിശ്വസനീയമായ വിധത്തിൽ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഉയർന്നു വന്നു. ഏതാണ്ട് ഒരാഴ്ച ഇതൊരിക്കലും അതിശയോക്തിയല്ല, 250 മുതൽ 300 വരെ ഫോണുകൾ ഉപയോഗിക്കുന്ന, ഒരു ഫോണിൽ ആവറേജ് 2 പേര് വെച്ച് നോക്കിയാൽ തന്നെ 1500 ആളുകൾ ജോയിൻ ചെയ്യുന്ന ഒരു വലിയ പ്രാർത്ഥനയായിട്ടാണ് ഇത് കടന്നു വന്നത്. ന്യൂയോർക്കിലാണെങ്കിലും അല്ലെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റിലും അതുപോലെ സൗത്ത് വെസ്റ്റിലും അതുപോലെ കാനഡ ഉൾപ്പെടെയുള്ള, അത് ഓർത്തഡോക്സുകാർ മാത്രമല്ല ഏതാനും മർത്തോമ അങ്ങനെ വിവിധ സഭകളിലുള്ള മലങ്കര കത്തോലിക്ക ഇതിലൊക്കെയുള്ള ഫാമിലികള് വളരെ പ്രതീക്ഷയോടും താല്പര്യത്തോടും ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് അവസരമേണി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് പതിയെ പതിയെ ഒരുപക്ഷെ ഇത് നടന്നു പോകുന്നുണ്ടെങ്കിൽ തന്നെയും മനസ്സിൽ ആഗ്രഹിച്ചത്ര ഒരു വളർച്ച ഇതിനുണ്ടായിട്ടില്ല. എങ്കിൽ തന്നെയും എനിക്കറിയാം എല്ലാ ആഴ്ചയിലും ഒരു 200-250 ആളുകൾ ഇത് ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിട്ടാണ് ഈ ശുശ്രൂഷ നടന്നു പോകുന്നത്. ഈ പല പ്രസ്ഥാനങ്ങളും നടന്നു പോകുന്നത് അതിന്റെ ചുമതലക്കാരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ശുശ്രൂഷ അങ്ങനെ ആയിരുന്നില്ല. ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം നടത്തിക്കൊണ്ടു പോകുന്നൊരു ശുശ്രൂഷയാണ്. കാരണം അത് പറയാൻ കാരണം ഇതിന്റെ എളിയ ചുമതലക്കാരായ ഞങ്ങളൊക്കെ ഈ അച്ഛന്മാരും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ പല ആളുകളും താല്പര്യത്തോടെ കാണുന്ന, ഒരുപക്ഷെ അവരുടെ അവർ താല്പര്യത്തിൽ നിന്നാണ് ഈ ശുശ്രൂഷ ഇത്ര ഭംഗിയായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകണം എന്നുള്ളൊരു താല്പര്യമൊക്കെ ഇതിന്റെ ചുമതലക്കാരായ ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത്. അത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് ഈ ബുധനാഴ്ചത്തെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഒരു കഷ്ടാനുഭവാഴ്ച പോലും മുടങ്ങാതെ ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞാല് എല്ലാ അച്ഛന്മാർക്കും തിരക്കായിട്ടുള്ള സമയത്തിൽ പോലും ഒരാഴ്ച പോലും, എനിക്ക് തോന്നുന്നു ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം ടെക്നിക്കലായിട്ടൊരു പ്രയാസം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് മുടങ്ങിയത്. അത് മുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുകയുണ്ടായി. പിന്നീട് ഒരിക്കലും ഈ പ്രാർത്ഥന ഒരാഴ്ച പോലും മുടങ്ങിയിട്ടില്ല. കാരണം ഒരുപാട് ആളുകൾ ഏറ്റവും താല്പര്യത്തോടെ ജോയിൻ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ എന്നാലൊരു ഞങ്ങളൊക്കെ അച്ഛന്മാർക്ക് ഇതിന്റെ പിന്നിലൊക്കെ താല്പര്യമായിട്ട് സ്ഥിരമായിട്ട് ഒരു മൂന്നാല് അച്ഛന്മാര് നിരന്തരം ഇതിൽ ജോയിൻ ചെയ്ത് നയിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും ഒരു മെത്രാപ്പോലിത്തയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണെന്നുള്ളത് എനിക്ക് പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രയാസവും കുറെ നാളുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ആ പ്രയാസത്തിനൊക്കെ അറിഞ്ഞു വരുത്തിക്കൊണ്ടാണ് ദൈവം തമ്പുരാൻ അഭിയന്നിയ ഈവാനേശ്വര മനസ്സിനെ തന്നെ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമാകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തത്. മാമരത്തിന് ഒഫീഷ്യലായിട്ട് പ്രിയപ്പെട്ട അഭിയന്ന തിരുമനസ്സിനെ വെൽക്കം ചെയ്യുമെങ്കിലും എന്റെ ഒരു സന്തോഷം ആമുഖമായിട്ട് ഞാൻ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് തിരുമനസ്സുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നേതൃത്വം നൽകുന്നത്. തീർച്ചയായിട്ടും 5 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രതാപം തുടർന്ന് ഈ പ്രാർത്ഥനയിൽ വീണ്ടും കിട്ടും എന്ന വലിയൊരു ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ്, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടിയാണ് ദൈവസന്നദ്ധിയിൽ ഞാൻ നിലനിൽക്കുന്നത്. കൂടുതൽ അനുഗ്രഹമായി ഈ പ്രാർത്ഥന അതിന് ക്ഷമിക്കണം, എനിക്കൊരു ചെറിയ ഒരു 3-4 ദിവസം കോൾ പിടിച്ചിട്ടുണ്ട്, അതിന്റെ അതായത് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ മാറി വരുന്നുണ്ട്. സംസാരിക്കുമ്പോഴത്തെ പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ ഈ കൂടുതൽ ശക്തിയായിട്ട് ഊർജമായിട്ട് അനേകർക്ക് ആശ്വാസമുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ഇത് വളർന്നു വരട്ടെ. ഇത് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം, രോഗികളായിട്ട് പല ആളുകളുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ പ്രാർത്ഥന മൂലം സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. കാരണം ഞാനെപ്പോഴും പറയാറൊന്നുമില്ല, കാരണം നമ്മൾക്ക് അങ്ങനെ ചില പ്രസ്ഥാനങ്ങളൊക്കെ ഏറ്റു പറയുന്നത് പോലെ തന്നെ ഈ ചുമങ്ങനെ ഏറ്റു പറയുന്ന ഒരു രീതി നമുക്കില്ലാത്തതുണ്ടെങ്കിൽ തന്നെയും ഇതിനൊരു ഒരു വാല്യൂ മനസ്സിലാക്കാണ്ട് പറഞ്ഞിട്ടുള്ളതുള്ളൂ. പല ആളുകളും സൗഖ്യം കിട്ടുമ്പോൾ വിളിച്ച് പറയാറുണ്ട്, അച്ഛാ എല്ലാവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു, സന്തോഷമായി, ആരോഗ്യം വീണ്ടും കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോഴും വലിയൊരു ആശ്വാസമാണ്. ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടി കടന്നുപോയിട്ടുള്ള ആൾക്കാർ പോലും, കാരണം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ രോഗികളുടെ പേര് പറയുമ്പോൾ പല ആളുകളും ആ പേര് എഴുതിയെടുത്ത് അവരുടെ സ്വകാര്യ പ്രാർത്ഥനയിൽ അവർ ഓർക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ വലിയൊരു ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള ഒരു ആത്മീയ കൂട്ടായ്മയാണ്. അത് കൂടുതൽ തേജസ്സിലേക്ക് വളരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ തുടർന്നും ഈ പ്രാർത്ഥനയുടെ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാകുമ്പോൾ തിരുമേനിയുടെ സാന്നിധ്യം കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ അത് കൂടുതൽ ആളുകൾക്ക് അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതൊരു പുനർജീവൻ ഇതിന് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും വളരെ അനുഗ്രഹമായിട്ട് ഈ പ്രാർത്ഥന മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ സാന്നിധ്യം അതിന് കൂടുതൽ ശക്തി പകരുവാൻ കോണം ഇടയാകട്ടെ. ഈ ആഴ്ചയിൽ പ്രത്യേകമാണ് നമുക്ക് ഓർക്കാനുള്ളത്, നമുക്കറിയാമല്ലോ കാനോനിക ക്രമീകരണ പ്രകാരം അടുത്ത ആഴ്ച യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന് ഞായറാഴ്ചയായിട്ട് ക്രമീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 1-ാം തീയതി മുതൽ 25 ദിവസം നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വരവേൽക്കുവാൻ തക്കുള്ള നോമ്പും നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാവരും തിരുമനസ് പ്രസംഗിക്കുന്ന കൂട്ടത്തിന് അതൊന്നും ഉറപ്പിച്ചുകൊണ്ടും ആധികാരികമായിട്ട് എങ്കിലും സ്ഥിരമായിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു ചുമതല എനിക്കുള്ളതുകൊണ്ട് പറയുകയാണ്, എല്ലാവരും ഭക്തിയോടുകൂടി നോമ്പ് നോൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. നോമ്പ് പ്രാർത്ഥനയുമാണ് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഏത് പ്രതികൂലകളിൽ നിന്നും ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത് ഈ നോമ്പിന്റെയും പ്രാർത്ഥനയുടെയും പിൻബലം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും നോമ്പ് നോക്കണം എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 3-ാം തീയതി പത്തനാപുരം തയ്യാറായുടെ തുടക്കക്കാരനായിരിക്കുന്ന അഭിയന്നിയ തോമ മാർ ദിവനാസ പത്രാപോലിതയുടെ ഓർമ്മയാണ്, 50-ാം ഓർമ്മയാണ്. ഇതുപോലുള്ള പരിശുദ്ധ പിതാക്കന്മാരുടെ ജീവിതവും അവർ സഭയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനയും നമുക്ക് അവിസ്മരണീയമാണ്. പത്മനാഭവനം നല്ലൊരു ആശ്രമം രൂപപ്പെട്ട വരുവാനും ഇന്നും അനേകർക്ക് എല്ലാ തരത്തിലും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ അസാണിയായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് പത്മനാഭവനം തയ്യാറ. ഈ പിതാക്കന്മാരെയൊക്കെ നമുക്ക് ആദരവോടെ സ്മരിക്കാം. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന്റെ ഒരു ഓർമ്മയായിട്ടാണ് നമ്മൾ 4-ാം തീയതി കൊണ്ടാടുന്നത്. ബാലകദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നു. പരിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ മധ്യസ്ഥത എല്ലാവർക്കും കാവലും കോട്ടയും ആകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴെ തുടർന്നുള്ളത് അഭിയന്ന തിരുവേലയുടെ പ്രസംഗത്തിന് മുമ്പ് ഒരു ഡിവോഷണൽ സംഘമുണ്ട്. ആ ഡിവോഷണൽ സംഘത്തിന് ശേഷം നമ്മൾ സാധാരണ തിരുവേലി പെട്ടെന്ന് പ്രസംഗിക്കുകയാണ്. ഒരു വാക്ക് നമ്മുടെ മാമറച്ചൻ അഭിയന്ന തിരുമനസ്സിനെ ഒന്ന് വെൽക്കം ചെയ്യും. ഇപ്പോഴെ ഡിവോഷണൽ സോങ് റേച്ചൽ ആന്റി സെന്റ് തോമസ് കത്തീഡ്രൽ മെമ്പർ ആണ്. റേച്ചൽ ആന്റി ഒരു ഡിവോഷണൽ സോങ് ആരംഭിക്കും. അതിനുശേഷം ഞാൻ ഇന്ന് മാമനത്തിനെ ക്ഷണിക്കുമ്പോൾ ഒരു വാക്ക് തിരുവേദി ഇൻവൈറ്റ് ചെയ്യും. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് ദൈവവചന സ്മൂഹം നിർവഹിക്കുന്നതാണ്. ഇപ്പോൾ ഡിവോഷൻ സോങ്ങിന് വേണ്ടി റീച്ചൽ ആന്റിയെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു.
ദൈവ മക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർണത്തേരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ വാനവരിൽ സദമുഴങ്ങും ചാലേനീളെന്നു ഞാൻ ചേർന്നിടുമോ പരസുധനി എന്നു ഞാൻ ചേർന്നിടുമോ മുത്തിനാൽ നിർമ്മിതമായുള്ള പന്ത്രണ്ടു ഗോപുര തവ മഹത്വം കണ്ടിട്ടെങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ വാനവരിൽ സ്തുതിനാദം സ്വതമുഴങ്ങും ശാലേനി എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ അന്ധതയില്ല നാടേ ദൈവ തേജസാൽ നിന്നും വീടേ തവ വിളക്കാം ദൈവത്തിൻ പുഞ്ഞാടിനെ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലിനി എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ കഷ്ടതയില്ല നാടേ ദൈവഭക്തരിൻ വിശ്രമമേ തിരുമാർന്നിലെന്നു ഞാൻ ചാരിടുമോ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ ശുദ്ധവും ശുഭ്രവുമായുള്ള ജീവജലനദിയിൽ ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലിനി എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ കർത്തൃസിംഹാസനത്തിൻ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരരെ ചേർന്നങ്ങു പാടിടുവ പുരമോദം ഭാരം വളരുന്ന വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ചാലേ എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ.
താങ്ക് യു.
അപ്പൊ ഇന്ന് തിരുമനസ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് ഇപ്പോഴ് മാമനത്തിനെ ക്ഷണിക്കുന്നു.
പാറക്കുമാർ, പ്രിയന്യ തോമസ് മാർ, യോഹന്നാ തിരുമേനിയെ വെൽക്കം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തിരുമേനിയുടെ മേൽനോട്ടത്തിലും തിരുമേനിയുടെ എല്ലാ അനുഗ്രഹത്തിലും ബ്ലെസ്സിംഗിലും കൂടി തിരുമേനി നടത്തപ്പെടേണ്ട ഈ പ്രാർത്ഥനയോഗമാണല്ലോ. പിന്നെ ആദ്യമായിട്ട് അത് തന്നെ തിരുമേനിയെ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരുടെയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും പ്രത്യേകാൽ നമ്മുടെ ഭദ്രാസനത്തിന്റെ എല്ലാ ഇടവകളുടെയും നാമത്തിൽ അഭിയന്ന തിരുവനസിനെ ഈ സുബോറോ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ഹൃദയംഗമായി എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.
ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മാതാപിതാക്കളെ, എല്ലാ പ്രിയ സഹോദരങ്ങളുമേ, വളരെ സന്തോഷവും ഒപ്പം ഒരു അനുഗ്രഹവുമായി ഞാനിതിനെ കാണുന്നു. നിങ്ങളോടൊപ്പം ദൈവശരീരാരിഭാനും പ്രാർത്ഥിക്കാനും ദൈവം നൽകുന്ന ഒരവസരം. തീർച്ചയായും ഞാൻ അനേകരിൽ നിന്ന് പലരിൽ നിന്നും അറിയാൻ തക്കൊണ്ട് സാധിച്ചത് അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു എന്നുള്ളത്. അതിന്റെ സന്തോഷവും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇതിന്റെ തുടക്കം കുറിച്ച അഭിമന്യ തിരുമേനസിനോട്, ഇന്നിയോളം ഇതിന് നേതൃത്വം നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരോടും, അന്യ വൈദിക ശ്രേഷ്ഠരോടും, പ്രിയ സഹോദരങ്ങളോടും ഹൃദയപൂർവമായ സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരോടും പങ്കാളികളാകുന്ന എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ഞാൻ മനസ്സിലാക്കി രാജേഷ് അച്ഛനും ഇതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന ബഹുമാനപ്പെട്ട മനോജ് മാത്യു ഒക്കെ പറഞ്ഞു, ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന അനേകരുണ്ട്. കാരണം അനേകർക്ക് ഇത് വലിയൊരു ആശ്വാസവും പ്രത്യാശയും ധൈര്യവും നൽകുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് കൂട്ടായിട്ട് ഈ പ്രാർത്ഥന സംഗമം അനുഗ്രഹകരമായി മുന്നോട്ട് കൊണ്ടുവന്നക്കൊണ്ടും ശ്രമിക്കാം എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. പ്രാർത്ഥന വലിയൊരു ശക്തിയും അനുഗ്രഹവുമാണ്. ആധുനിക ലോകജീവിത കാലഘട്ടത്തിൽ പ്രത്യേകമായി നമുക്ക് ഉണ്ടാകേണ്ടുന്നത് പ്രാർത്ഥനയുടെ ഒരു ബലവും ആശ്രയം മാത്രമാണ്. ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളിലും സാങ്കേതികമായി ഒത്തിരി വളർന്നു എന്ന് നമ്മൾ പറയുമ്പോഴും മനുഷ്യൻ ഇന്നും അസ്വസ്ഥതയിലാണ്. കാരണം അനേക പ്രശ്നങ്ങൾ, ചന്ദ്രനിൽ മനുഷ്യന് പോയി എന്ന് പറയുമ്പോഴും ഭൂമിയിൽ വന്നു ചേർന്ന ചെറിയൊരു വൈറസിനെ കാണാൻ സാധിക്കാത്ത മനുഷ്യൻ, ഇതാണ് അതിന്റെ വ്യത്യാസം. ആകാശമേഘങ്ങളിൽ പോയി അനേകം കാര്യങ്ങൾ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ, ടെക്നോളജി വൈസിൽ ഒത്തിരി നേട്ടങ്ങൾ കൊയ്തു എന്ന് പറയുമ്പോൾ, ഭൂമിയിൽ വന്നു ചേരുന്ന ചെറിയ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യത്തിന്റെ നടുവിൽ മനുഷ്യൻ പലപ്പോഴും അസമാധാനത്തിന്റെ നടുവിൽ, അസ്വസ്ഥതയുടെ നടുവിൽ, ആകുലതകളുടെ നടുവിൽ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലവിധമായ മാരക രോഗങ്ങളും പടർന്നു പിടിക്കുന്ന അസുഖങ്ങളും ലോക രാജ്യങ്ങൾ തമ്മിലുള്ള പലവിധമായ പ്രശ്നങ്ങൾ, മനുഷ്യനിപ്പോ സാമ്പത്തികമായി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇതിന്റെയൊക്കെ നടുവിൽ നമുക്ക് പ്രത്യാശയായ ക്രിസ്തുവിൽ ആശ്രയിക്കുവാനും ക്രിസ്തുവിൽ ആശ്രയം കണ്ടെത്തുവാനും ഉള്ള നമ്മുടെ മാർഗം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹകരമായി മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. വളരെ ചുരുങ്ങിയ സമയത്തിലേക്ക് ഒന്ന് പറയാനായിട്ടുള്ളത്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:6 പറയുന്ന ഉണ്ട്, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടുന്ന പ്രത്യാശ എന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ വഴിയും എന്റെ സത്യവും എന്റെ ജീവനും എന്റെ ക്രിസ്തു മാത്രമാണ് എന്നുള്ളതാണ്. ലോകത്തിന്റേതായ അനേക പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും എനിക്ക് ഉറപ്പായി പറയാൻ തക്കൊണ്ട് സാധിക്കേണ്ടുന്നത്, നമുക്ക് ഉറപ്പായി പറയാൻ സാധിക്കേണ്ടുന്നത്, എന്റെ വഴി, എന്റെ സത്യം, എന്റെ ജീവിതം എന്റെ ക്രിസ്തു മാത്രമാണ്. അമേരിക്കയിലെ പ്രഗത്ഭനായ പ്രസംഗകനായിരുന്ന ബില്ലി ഗ്രഹാം അദ്ദേഹത്തെ ഒരു പ്രാവശ്യം നോർത്ത് കരോളിനായി ഒരു പ്രസംഗത്തിനായി ക്ഷണിച്ചിരുന്നു. ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വാർദ്ധക്യത്തിലാണ്, പ്രായമുള്ള മനുഷ്യനാണ്, അദ്ദേഹം പറഞ്ഞു വരാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അനേകരുടെ നിർബന്ധം മൂലം അദ്ദേഹം അവിടെ ചെല്ലുകയുണ്ടായി. അവിടെ അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസംഗം ഞാൻ ഈയിടെ അടുത്തിടയിൽ വായിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, 300 ജീവിച്ചിരുന്ന വലിയ ഒരു അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ, സയന്റിസ്റ്റ് ആയിരുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് അനേക കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു, മെമ്മറി പ്രോബ്ലം, കാര്യങ്ങളൊക്കെ മറന്നുപോകും. അതുകൊണ്ട് അദ്ദേഹം എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ബുക്കിൽ കുറിച്ചു കൊടുത്തുവിടും, ഇന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകേണ്ടുന്നത്, അവിടത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് ഇന്നിടത്ത് ഇറങ്ങണം എല്ലാം എഴുതി കൊടുത്തുവിടും. അദ്ദേഹം അങ്ങനെ ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ യാത്രാമധ്യേ ടിക്കറ്റ് നോക്കുന്ന TTR ടിക്കറ്റ് എക്സാമിനർ അദ്ദേഹം ട്രെയിനിൽ കയറി. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ സയന്റിസ്റ്റ്, ഈ ശാസ്ത്രജ്ഞൻ അതിനെ തന്റെ പോക്കറ്റിൽ ടിക്കറ്റ് തപ്പാൻ തുടങ്ങി. ടിക്കറ്റ് തപ്പുന്ന കണ്ട് മറ്റുള്ളവരെല്ലാം ടിക്കറ്റ് കാണിച്ചു, അദ്ദേഹത്തിന് ടിക്കറ്റ് കണ്ടെടുക്കാൻ സാധിച്ചില്ല. ഈ TTR പറഞ്ഞു, ടിക്കറ്റ് എക്സാമിനർ പറഞ്ഞു, നിങ്ങളെ എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണും, അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു. പക്ഷെ എന്നിട്ടും പിന്നെ അദ്ദേഹം ടിക്കറ്റിന്റെ സീറ്റിന്റെ അടിയിലൊക്കെ പോയി തത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ ടിക്കറ്റ് എക്സാമിനാർ പറഞ്ഞു, വിഷമിക്കണ്ട, നിങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ സയന്റിസ്റ്റ് ആ ടിക്കറ്റ് എക്സാമിനോട് പറയുകയായിരുന്നു, നിങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന്, പക്ഷെ എനിക്കറിയില്ല ഞാൻ എവിടോട്ടാ പോകുന്നതെന്ന്. നിങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും, പക്ഷെ എനിക്ക് ഞാൻ എങ്ങോട്ടാ പോകുന്ന അറിയില്ല, ആ ടിക്കറ്റ് എനിക്ക് കിട്ടിയെങ്കിലേ എനിക്ക് അറിയുള്ളൂ. എന്നിട്ട് ബില്ലി ഗ്രഹം അവസാനമായി അതിന് പറഞ്ഞൊരു മറുപടി അദ്ദേഹം പറയുകയായിരുന്നു, ഐ നോ ഹു ഐ ആം, ഐ നോ വെയർ ഐ ആം ഗോയിങ്, ഐ നോ വെയർ ഈസ് മൈ ഡെസ്റ്റിനേഷൻ. എനിക്കറിയാം ഞാൻ ആരാണ് എന്ന്, എനിക്കറിയാം ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന്, എനിക്കറിയാം എന്റെ യഥാർത്ഥ ലക്ഷ്യം എവിടത്തേക്കാണെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയായിരുന്നു, ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തുവിന്റെ മകനാണ് അല്ല മകളാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ക്രിസ്തുവിന്റെ മകനാണെന്നാണ്. വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തുവിന്റെ പ്രിയ മകനാണ് ഞാൻ. ഈ കേട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നമുക്കും വളരെ പ്രത്യാശയോടും ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടുകൂടെ പറയാൻ തക്കൊണ്ട് സാധിക്കേണ്ടെന്ന ആദ്യത്തെ ചിന്ത അത് തന്നെയായിരിക്കണം. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തുവിന്റെ മകനാണ്, ക്രിസ്തുവിന്റെ മകളാണ്. കാരണം നമുക്കൊക്കെ ഈ ജീവിതയാത്രയിൽ ചെറുപ്പം മുതലേ നമ്മൾ നടന്നു പരിശീലിക്കുന്ന കാലഘട്ടം മുതൽ നമ്മുടെ പിതാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, നമ്മുടെ മാതാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട്. കാരണം അമ്മയുണ്ട് അല്ലെ, അപ്പൻ എന്റെ കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം. നമുക്ക് ആ ധൈര്യം തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ, ആത്മീയ ജീവിതയാത്രയിൽ ഉണ്ടാകണം. ക്രിസ്തു എന്നോടുകൂടെയുണ്ട്. ആ ക്രിസ്തു ആരാണ്? എന്റെ വഴിയാണ്, എന്റെ ജീവനാണ്, എന്റെ സത്യമാണ്, എന്റെ പ്രത്യാശയാണ്, എന്റെ ധൈര്യമാണ്. ആ ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ടൊരു ജീവിതം നമ്മുടെ ജീവിതയാത്ര ഉണ്ടാവുക. സോ അതുകൊണ്ട് ആദ്യം നാം നമ്മോട് നിന്ന് ചോദിച്ച് നമ്മളോട് തന്നെ ഒരു ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. ഒരു രാജകൊട്ടാരത്തിൽ ജീവിച്ചൊരു സ്ത്രീയെ അവിടുത്തെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. ആ വേലക്കാരി ഒരു ദിവസം എന്തോ സാധനം എടുത്തുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് പോയപ്പോൾ രാജകുമാരിയുടെ ദേഹത്ത് ഒന്ന് തൊട്ടു. ഉടനെ രാജകുമാരി ചോദിച്ചു, നിനക്കറിയാമോ ഞാൻ? രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ വേലക്കാരിയായ സ്ത്രീ രാജകുമാരിയുടെ ദേഹത്ത് മുട്ടിയത്. അപ്പം രാജകുമാരി ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? ഞാൻ ഇവിടുത്തെ രാജകുമാരിയാണ്. ആ പരിചാരിക വളരെ ശാന്തമായി ചോദിച്ചു, നിങ്ങൾ രാജകുമാരിയാണ് എനിക്കതറിയാം, പക്ഷെ നിങ്ങൾക്കറിയുമോ ഞാൻ ആരാണെന്ന്? ഞാൻ ദൈവത്തിന്റെ മകളാണ്, യേശുവിന്റെ മകളാണ് എന്ന് വളരെ പ്രത്യാശയോടും ധൈര്യത്തോടെ പറഞ്ഞപ്പോൾ രാജകുമാരിക്ക് അത് വളരെ പ്രസാദമായിട്ട് തോന്നി. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും പരാധീനതകളും പ്രശ്നങ്ങളും രോഗങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെയൊക്കെ ജീവിതയാത്ര ഉണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ നടുവിൽ നമ്മെ ധൈര്യപ്പെടുത്തേണ്ടുന്നത്, ശക്തീകരിക്കേണ്ടുന്നത്, ബലപ്പെടുത്തേണ്ടുന്നത് ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണെന്നുള്ള ബോധ്യം തന്നെയായിരിക്കണം. രണ്ടാമതായി നമ്മുടെ യാത്രയെ കുറിച്ച്, വെയർ വി ആർ ഗോയിങ്. ബഹുമാനപ്പെട്ട രാജേഷത്തിന് ഓർമ്മിച്ചു, നാളെ മുതൽ യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ആ ജനനപ്പെരുന്നാളിൽ പങ്കാളികളാകുമെന്ന കോണം നോമ്പിലേക്ക് പ്രവേശിക്കുക. 25-ാം ദിവസം നാം ബേതലഹേമിലെ പുൽക്കൂടി ചെല്ലുകയാണ്. എന്തിനാ ബേതലഹേമിലെ പുൽക്കൂടി ചെല്ലുക? ആ പുൽക്കൂടി എനിക്കായി, എന്റെ വഴിയും സത്യവും ജീവനുമായ യേശുനാഥൻ ജനിക്കുന്നു. ആ പുൽക്കൂടിലേക്കുള്ള യാത്ര ഞാൻ ആരംഭിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതയാത്ര നമ്മൾ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിങ്കിലേക്കുള്ള വഴിയാണ്, ക്രിസ്തുവിങ്കിലേക്കുള്ള വഴിയാണ്. ടു ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്, ടു ബിക്കം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലായി തീരുവാനുള്ള ഒരു ജീവിത യാത്ര ഓരോ ദിനവും അതായിരിക്കണം. പക്ഷെ ആ ഒരു ധൈര്യം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു വഴിയും സത്യവും ജീവനുമായിരിക്കണം, അല്ലാതെ പറ്റത്തില്ല കേട്ടോ. ക്രിസ്തു വഴിയും സത്യവും ജീവനുമായി തീരുമ്പോൾ മാത്രമേ യഥാർത്ഥമായ വഴിയുള്ള യാത്ര യഥാർത്ഥമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവവേദ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ജീവിതയാത്രയിൽ ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ മകനാണ്, ക്രിസ്തുവിന്റെ മകളാണ്, ക്രിസ്തുവിന്റെ വഴിയിലൂടെ എനിക്ക് യാത്ര ചെയ്യണം, അവൻ എന്നോടുകൂടിയുണ്ട്. ലോകത്തിന്റെ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരിക്കാം, ആയിക്കൊള്ളട്ടെ, വന്നുകൊള്ളട്ടെ, പക്ഷെ ഞാൻ ക്രിസ്തുവിന്റെ മകനായതുകൊണ്ട്, ക്രിസ്തുവിന്റെ മകളായതുകൊണ്ട് അവനോടുകൂടി യാത്ര ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഒരു ബോധ്യത്തിൽ സാധിക്കണം. മൂന്നാമതായി പറയുകയാണ്, ഫൈനൽ ഡെസ്റ്റിനേഷൻ, എന്റെ യഥാർത്ഥമായ ലക്ഷ്യം എവിടെയാണ്? ക്രിസ്തുവിനോട് കൂടെ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ലോകജീവിത യാത്ര നമുക്ക് വളരെ ചെറുതാണ്, അതെന്ന് തീരും, എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ബോധ്യമൊന്നുമില്ല. എപ്പം വേണ്ട തീരട്ടെ, അതിനെ കുറിച്ച് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമേയില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കണം, നമുക്ക് ദുഃഖകരമായ ഒരു വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണും. നമ്മുടെ പ്രിയ സഹോദരന്റെ കുഞ്ഞ് കഴിഞ്ഞ ദിവസം 6 മാസം പ്രായമേ ഉള്ളൂ, മനുഷ്യ നമുക്ക് അറിഞ്ഞുകൂടാ ദൈവത്തിന്റെ പദ്ധതികൾ അല്ലെ ഉണ്ടാകുന്ന ഇതുപോലുള്ള പ്രയാസങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. കുടുംബത്തെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക, ദൈവം നമ്മുടെ സമാധാനവും ശാന്തിയും നൽകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ജീവിതയാത്ര ഇപ്രകാരമാണ്, എപ്പോഴോ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ വിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്, എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം, അങ്ങനെയാ ആ പ്രാർത്ഥന. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഒരു അന്ത്യം കുറിക്കുന്ന യാത്രയാണ്. പക്ഷെ എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും ആ യാത്രയിൽ ക്രിസ്തു ഉള്ളപ്പോൾ, വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തു കൂടെ ഉള്ളപ്പോൾ, ആ യാത്രയുടെ അവസാനം എന്നുള്ളത് ക്രിസ്തുവിനോടുകൂടി ആയിത്തീരുവാനുള്ള ധൈര്യമുള്ളപ്പോൾ, അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടാതെ, മരണത്തെക്കുറിച്ച് ഭയപ്പെടാതെ ജീവിതയാത്രയിൽ പ്രത്യാശയോടുകൂടി ജീവിക്കണം. നമ്മുടെ ജീവിതയാത്ര കൊണ്ട് ഓർത്തിരിക്കണം, ഞാൻ യാത്രയാകുന്നത്, എന്റെ യാത്രയുടെ യാത്ര ഓരോ ദിവസവും തുടരുന്നത് എന്റെ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാനുള്ള യാത്രയാണ് എന്നുള്ള പൂർണമായ ബോധ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വളരെ പ്രത്യാശയോടും ധൈര്യത്തോടുകൂടി പറയുന്നുണ്ട്, അവൻ എന്റെ പ്രത്യാശയും എന്റെ ധൈര്യവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയാകുന്നു. യഥാർത്ഥമായ ഒരു ബോധ്യമുള്ളവർക്കേ അത് പറയാൻ തക്കൊണ്ട് സങ്കീർത്തനക്കാരൻ ആ 46 സങ്കീർത്തനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അത് സങ്കീർത്തനക്കാരൻ ആ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സ് നമുക്ക് ദീർഘമായ സമയമില്ലാത്തതുകൊണ്ട് എന്നെ കുറിച്ച് ദീർഘമായി പറയുന്നില്ല. പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ അദ്ദേഹം പറയാണ്, ഹീസ് മൈ റെഫ്യൂജ് ആൻഡ് മൈ സ്ട്രെങ്ത് ആൻഡ് വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. അവനെന്റെ ധൈര്യമാണ്, എന്റെ പ്രത്യാശയാണ്. ഈ കഷ്ടതകളുടെ നടുവിൽ അവനെനിക്ക് ഒരു സഹായമായി എന്നോടുകൂടി ഉണ്ട് എന്നൊരു ബോധ്യം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ജീവിതയാത്രയിൽ ഓരോ ദിനവും ആ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ കൊണ്ട് സാധിക്കുക. അങ്ങനെയുള്ളവർക്ക് പറയാൻ തക്കൂടുന്ന യെശയ്യാ പ്രവചനം ഉണ്ടല്ലോ, യെശയ്യാ പ്രവചനം 41:10 ഒന്ന് വായിക്കണം. അവിടെ യഹോവയ ദൈവം പറയുന്ന ഒരു വാക്യമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ട്. ശ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, എന്റെ വലം കൈയാൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും. എന്തൊരു പ്രത്യാശയാ, എന്തൊരു ധൈര്യമാ, എന്തൊരു ബലമാ. യഹോവയ ദൈവം നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ട്. ശ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, എന്റെ വലം കൈയാൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, തമ്പുരാൻ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ വഴിയും സത്യവും ജീവനുമായി, എന്റെ പ്രത്യാശയായി, എന്റെ നാഥനായി, എന്റെ രക്ഷകനായി എന്നോടുകൂടി ഉള്ളപ്പോൾ നമുക്ക് ധൈര്യമായി വളരെ പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടെ ഈ ജീവിതയാത്രയെ അനുഗ്രഹകരമായി മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു പുറമേ ഉള്ള ഒന്നല്ല. നമ്മളൊക്കെ ഈ ക്രിസ്ത്യാനികളായി ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ പേരുകളൊക്കെ ക്രിസ്തീയ പേരുകളുണ്ട്. നമ്മളെല്ലാം മാമോദീസ സ്വീകരിച്ചവരാണ്, നമ്മളെല്ലാവരും കഴുത്തിൽ കുരിശു ധരിക്കുന്നവരാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പുറമേ ഉണ്ടെങ്കിലും ആന്തരികമായി അതൊരു അനുഭവമായി മാറണം. ക്രിസ്തു ഉള്ളിലുള്ളവരായി ഒരു ആന്തരിക ചൈതന്യം, ആന്തരിക ബലം, അവന്റെ സാന്നിധ്യം ഉള്ളിൽ അറിയുന്ന ഒരു ക്രിസ്തീയ ജീവിതം, അത് നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥമായും ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് ഈ പ്രത്യാശയോടെ ജീവിക്കാൻ കൊണ്ട് സാധിക്കുന്നത്. അനുഭവമാകുമ്പോഴേ, ക്രിസ്തു ഒരു അനുഭവമാകുമ്പോഴേ അതൊരു പ്രത്യാശയുടെ ജീവിതമായി മാറ്റപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു ഒരു അനുഭവമായി മാറണം. ഇനി ഞാൻ എനിക്കറിയാം, ഞാനും അമേരിക്കയെ കുറച്ചാളും ജീവിച്ചതായ കൊണ്ട് ഇനിയുള്ള കാലഘട്ടം അടുത്ത് ഇനിയും ന്യൂഇയർ വരെ നമുക്കിവിടെ ഒത്തിരി ആഘോഷങ്ങളുടെ കാലമാണ്. എന്തോ സീസൺസ് ഓഫ് എന്തുവാ സെലിബ്രേഷൻ, ആ സെലിബ്രേഷൻ ഒക്കെ അവിടെ കടക്കട്ടെ. സെലിബ്രേറ്റ് ചെയ്യേണ്ട അർത്ഥത്തിലല്ല പറയുന്നത്. അറ്റ് ദ സെയിം ടൈം, ഈ കാലഘട്ടം നമുക്കൊരു എക്സ്പീരിയൻസ്, ഒരു അനുഭവമായി മാറണം. ഈ രക്ഷകൻ ജനിക്കുന്നത് ബേതലഹേമിലെ പുൽക്കൂടിലായിരിക്കരുത്. അവൻ ജനിക്കുന്ന അവിടെ തന്നെ ജനിച്ചു, പക്ഷെ എന്റെ ഹൃദയമാകുന്ന പുൽക്കൂടിൽ ജനിക്കുവാനുള്ള ഒരുക്കം എനിക്കുണ്ടായിരിക്കണം. നാളെ മുതലുള്ള നോമ്പുകാലം അതിനുള്ള കാലമാണ്. ദൈവമേ, എന്റെ ഹൃദയത്തെ ഒന്ന് ഒരുക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയത്തിലൂടെ ജീവിച്ചുകൊണ്ട് നീ എന്റെ ഉള്ളിൽ ജനിച്ച് നിനക്ക് വേണ്ടി നീ എന്റെ സത്യമാണ്, നീ എന്റെ വഴിയാണ്, നീ എന്റെ ജീവനാണെന്ന് യഥാർത്ഥമായ ബോധ്യത്തിലൂടെ പ്രാർത്ഥനാപൂർവ്വം ജീവിപ്പാൻ എന്നെ ഒരുക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കൊണ്ട് സാധിക്കുമ്പോഴാണ് അനുഗ്രഹകരമായി തരുന്നത്. ഒരു ചെറിയ സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. 23 സങ്കീർത്തനം നമ്മൾ എല്ലാവരും ചൊല്ലുന്നതാണ്. അത് ഒരുപക്ഷെ ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഒരു വളരെ നല്ലതായിട്ട് ഓർഗൻ ഗിറ്റാറൊക്കെ വായിക്കാൻ അറിയുന്ന ഒരു മനുഷ്യൻ 23 സങ്കീർത്തനം വളരെ ഭംഗിയായിട്ട് പാടി. എല്ലാവരും വളരെ സന്തോഷത്തോടെ അത് കേട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആ കഴിവിൽ അദ്ദേഹത്തിന് തന്നെ ആത്മപ്രശംസ തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇതിനേക്കാൾ നന്നായിട്ട് പാടാൻ ആർക്കെങ്കിലും അറിയുമെങ്കിൽ വന്നൊന്ന് പാടിയാട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും മൗനമായി, കാരണം അത്ര ഭംഗിയായിട്ട് അദ്ദേഹം പാടിയത്. അതിനുശേഷം വളരെ നേരം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ആ വേദിയിൽ എഴുന്നേറ്റ് സ്റ്റേജിലോട്ട് വന്നിട്ട് വളരെ ശാന്തമായി മൈക്കിന് മുന്നിൽ നിന്ന് പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പച്ചിയ പുൽപ്പുറങ്ങൾ എന്നെ കിടത്തുന്നു വളരെ ശാന്തമായി പറഞ്ഞപ്പോൾ, അതുവരെയുള്ള ആഘോഷകരമായി അനേക വാദ്യ ഉപകരണങ്ങളോടുകൂടി അത് പാടിയെങ്കിലും ശാന്തമായ ഒരു ഉപകരണങ്ങളും ഇല്ലാതെ നിർമ്മലമായ ഒരു ഹൃദയമായി അനുഭവത്തിൽ നിന്ന് ആ സ്ത്രീ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനേറെ ഹൃദയത്തിലേക്ക് അത് ആഴ്ന്ന് ഇറങ്ങിച്ചെന്നു. എല്ലാവരും അത് സ്പർശിച്ചു 23 സങ്കീർത്തനത്തിന്റെ ആ ഒരു വാക്കുകൾ. അപ്പോൾ ആ ആദ്യം പാട്ട് പാടിയ മനുഷ്യൻ സ്റ്റേജിലോട്ട് തിരികെ വന്നിട്ട് പറയുകയാണ്, എനിക്ക് 23 സങ്കീർത്തനം അറിയാം, പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞ ആ സഹോദരിക്ക് ആ സങ്കീർത്തനം പറയുന്ന ഇടയനെ അനുഭവമായി അറിയാം. ആ ഇടയനെ യഥാർത്ഥമായി അനുഭവപരമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര ഹൃദ്യമായി ആ 23 സങ്കീർത്തനം ആ സ്ത്രീക്ക് ചൊല്ലുവാൻ സാധിച്ചത്. നാമം പ്രാർത്ഥന ചൊല്ലുമ്പോൾ, വേദോത്സവം വായിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന്, അധരത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്ന് തിരുനാമം ഉച്ചരിക്കുവാൻ, ഹൃദയത്തിൽ നിന്ന് തിരുവചനം വായിക്കുവാൻ, ഹൃദയത്തിൽ നിന്ന് ആരാധന അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ തിരുജനനം നമ്മുടെ ഹൃദയത്തിലായി തീരും. അതുകൊണ്ട് എല്ലാവരും നാളെ മുതലുള്ള ദിനങ്ങളിൽ പ്രാർത്ഥനാപൂർവം 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 ഒരുങ്ങുക. തമ്പുരാനെ, നീ എന്റെ ഹൃദയത്തിൽ ജനിക്കുവാൻ എന്നെ ഒരുക്കണമേ. നാളെ മുതലുള്ള നോമ്പ് കാലങ്ങൾ അനുഗ്രഹകരമായി ആചരിപ്പാൻ തക്കോണം എല്ലാവരെയും എല്ലാവരെയും തെയ്യുന്ന തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൂടുതലായതിൻ്റെ അകത്ത് പ്രാർത്ഥനയ്ക്ക് കൂടി വരുവാൻ തക്കോണം എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവ്വ സഹകരണം ഉണ്ടാകണം. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഇനിയുള്ള എല്ലാ ബുധനാഴ്ചയിലും എല്ലാ പ്രാർത്ഥനയിലും പങ്കാളിയാകുവാൻ തക്കോണം ഞാനും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം കാണും. മറ്റെന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പോലും ഓൺലൈനാണെങ്കിലും എങ്ങനെയെങ്കിലും കയറുമെന്ന് അക്കൊണ്ട് ശ്രമിച്ചുകൊള്ളാം. അതുകൊണ്ട് എല്ലാവരും ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇതിൽ അല്പമായ ദൈവമായോ സഹകരിക്കുന്ന എല്ലാ പ്രിയ വൈദികരെയും എല്ലാ പ്രിയ മാതാപിതാക്കളെയും ഒരിക്കൽ കൂടി ദൈവസേനയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം തമ്പുരാൻ കാണട്ടെ, കൂടുതൽ അനുഗ്രഹിക്കട്ടെ. പല ആവശ്യങ്ങളുമായി വേദനകളും പ്രയാസങ്ങളുമായി ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ ഉത്തരവരലട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നിങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു. രോഗികളും പ്രയാസം അനുഭവിക്കുന്നവരും വാർദ്ധക്യത്തിലായിരിക്കുന്നവരും പലവിധമായ ക്ലേശങ്ങളോ കടന്നു പോകുന്നവരും കണനീരിന്റെ അനുഭവങ്ങളായിരിക്കുന്നവരും എല്ലാവരെയും എല്ലാവരെയും ദൈവത്തിന് ഓർക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം നിർത്തുന്നു.
സാധാരണ തിരുമേനിയുടെ പ്രസംഗം കഴിയുമ്പോൾ ഒന്ന് ഐസക്കച്ചനാണ് ഒരു കൺക്ലൂഷൻ പറയാറുള്ളത്. ഐസക്കച്ചന് പൊതുവെ കൺക്ലൂഷൻ പറയുമ്പോൾ കേട്ട ആശയത്തിന്റെ സൗന്ദര്യം ഒട്ടും നഷ്ടപ്പെടാതെ അതിനെ കൂടുതൽ നിറവോടുകൂടിയാണ്, പ്രത്യേകിച്ച് പുതിയ പുതിയ ചിന്തകളോട് ചേർത്താണ് അച്ഛനത് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഐസക്കച്ചന് കൺക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാല് ഇന്ന് ഐസക്കച്ചന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിലല്ല, അച്ഛന് മറ്റൊരു അത്യാവശ്യ കാര്യമുള്ളത് കൊണ്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ വളരെ ചിന്തോദ്ദീപകമായ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാക്യത്തെ ആസ്പദമാക്കി വളരെ ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു ആശയമാണ് തിരുമേനി നമ്മളോട് പറഞ്ഞു തന്നത്. ഡോക്ടറേറ്റ് എടുത്ത അഭിനയ തിരുമനസിന് തീർച്ചയായിട്ടും കുറെ കൂടെ എന്താ പറയുന്നത്, കുറെ കൂടെ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയാമായിരുന്നു. നടക്ക മാറ്റി നിർത്തി അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ, ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ ശ്രവണ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരും ഒരു സാധാരണ വിഷയം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെ പരുവപ്പെടുത്തണം എന്നുള്ള ഒരു നല്ല മനോഹരമായ നമ്മളെ ഹൃദ്യമായിട്ടുള്ള ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു തന്ന, പ്രത്യേകിച്ച് പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം തിരുമേനി നമ്മളെ തന്റെ ആഹ്വാനത്തിൽ കൂടി ഒരുക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു ശ്രേഷ്ഠ പിതാവിനെ തുടർന്നുള്ള ഈ ശുശ്രൂഷയുടെയും ഈ ഭദ്രാസനത്തിന്റെയും ഒക്കെ ഭരണത്തിന് ദൈവം നമുക്ക് നൽകിയതിൽ ദൈവത്തിന് ഒരുപാട് നന്ദി അറിയിപ്പിക്കുന്നു. തിരുമനസ്സുകൊണ്ട് നമുക്ക് വലിയൊരു ആശ്വാസം കൂടെ നൽകിയത് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു നാഥനായി ഒരു നല്ല ഇടയനായി നമ്മളെ നയിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു നയിക്കാൻ ഒരു നല്ല പിതാവ് മുമ്പിലുണ്ടെങ്കിൽ അത് നയിച്ചുകൊണ്ട് പോകാനായിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമുക്കും അതുപോലെ തന്നെ സംബന്ധിക്കാൻ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. തിരുമേനിയുടെ ആഹ്വാനത്തിനനുസരിച്ച് ഈ ഒരു പ്രാർത്ഥന കൂടുതൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ആസ്പദമാക്കിയാണ് തിരുമനസ്സുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് ക്രിസ്തു തന്റെ മനുഷ്യാവതാര ശുശ്രൂഷയില് ലോകത്തിന് കൊടുത്ത വലിയൊരു ആഹ്വാനം, ഒരു തിരിച്ചറിവാണ്. നല്ല രീതിയിലാണ് തിരുമനസ്സുകൊണ്ട് നമുക്കത് പറഞ്ഞു തന്നത്. ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിലാണെങ്കിലും ഞാൻ വഴി, ഞാൻ സത്യം, ഞാൻ ജീവൻ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. നമുക്കറിയാവല്ലോ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് തന്നെ ഒരു ലക്ഷ്യത്തെ ആസ്പദമാക്കിയ, അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, എല്ലാത്തിനും ലക്ഷ്യമുണ്ട്. പക്ഷെ ആത്മീയ തലത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ലക്ഷ്യവും മറ്റ് തല പ്രവർത്തനങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യര് അത് കണ്ടെത്താൻ അല്ലെങ്കിൽ കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷ്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാകുന്നു, പക്ഷെ ആ ലക്ഷ്യത്തിന് അവിടെ തന്നെ അവസാനമുണ്ട്. പക്ഷെ ആത്മീയ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ലക്ഷ്യത്തിന് ഒരു അവസാനം ഈ ലോകത്തിൽ ഉണ്ടാകുന്നില്ല. ഈ ലോകം കഴിഞ്ഞാലും ഏത് ലക്ഷ്യത്തിന് വേണ്ടി അവൻ മുന്നേറുന്നുവോ ആ ലക്ഷ്യം പിന്നെ മുന്നോട്ട് പോവുകയാണ്. അതാണ് ആത്മീയ ജീവിതത്തിലെ ഒരു യാത്രയുടെ ഞാൻ വഴിയാകുന്നു എന്ന് പറയുമ്പോൾ ഈ വഴി ഇവിടെ അവസാനിക്കുന്നില്ല, ആ വഴി തുടർന്നു പോവുകയാണ്. എവിടെയാണ് ആ വഴി എത്തുന്നുള്ളത് അപ്പൊ ഇന്ന് തിരുമനസ്സോട് നമ്മൾ ഉറപ്പിക്കുകയുണ്ടായി. ഈ വാക്യത്തിന്റെ അവസാനം അവിടെ പറയുന്നുണ്ട്, യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലെത്തുന്നില്ല. അപ്പോ ഒരു ആത്മീയ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത് ടു റീച്ച് വിത്ത് എ ഫാദർ, പിതാവിന്റെ അടുക്കിലേക്കുള്ള ലക്ഷ്യമാക്കിക്കൊണ്ടൊരു യാത്രയാണിത്. അതിന്റെ പൂർണ്ണത ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നുള്ളതാണ്. വാസ്തവത്തിൽ എവിടെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് ഈ അഭിനന്ദ തിരുമല സമർപ്പിച്ചതുപോലെ ആത്മീയ ജീവിതം ഒരു അനുഭവമായ എക്സ്പീരിയൻസിൽ കൂടിയാണ്. ആ ലക്ഷ്യം ക്രിസ്തു തന്നെയാണ്, ക്രിസ്തു തന്നെയാണ് ലക്ഷ്യം, ആ പൂർണ്ണത ക്രിസ്തു തന്നെയാണ്. പക്ഷെ പിതാവിന്റെ അടുക്കിലേക്കുള്ള ഒരു എത്തിച്ചേരലാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം. അത് മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന വഴിയിൽ കൂടി യാത്ര ചെയ്യണം. തിരുമനസ് നമ്മൾ ഓർപ്പിച്ചതാ, ക്രിസ്തുവാകുന്ന വഴിയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴാണ് അത് സത്യവും ജീവനുമായിട്ട് മാറുന്നത്. പക്ഷെ വഴി ക്രിസ്തുവാകുമ്പോഴാണ് അത് സത്യവും ജീവനുമാകുന്നത്. ആ സത്യവും ജീവനുമാണ് അനശ്വരമായ ജീവനിലേക്ക് അത് ദൈവത്തിനെത്തിച്ചേരുന്ന ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് തിരുമനസ് നമ്മളെ ഓർപ്പിക്കുന്നു, ഈ ജീവിതയാത്രയിൽ നമുക്ക് പ്രതിബന്ധങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. നന്നായി ജീവിച്ചാലും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ എങ്കിൽ തന്നെയും നമുക്കൊരു ലക്ഷ്യം പിതാവിന്റെ അടുക്കിലേക്കുള്ള യാത്രയാണ്. ആ അടുക്കിലേക്ക് എത്തിച്ചേരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ കഷ്ടതകളോ ദുരിതങ്ങളോ ഒന്നും നമ്മളെ പിന്നെ നമുക്കൊരിക്കലും അനുഭവിക്കേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടതകളൊക്കെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരത്തക്കവണ്ണമുള്ള ഒരു സാധ്യതകളാകുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതിനൊരു ഒരു തിരുമേനി ഉറപ്പിച്ചതുപോലെ ഒരു ആത്മീയ ജീവിതം ഒരനുഭവമായി മാറണം. അങ്ങനെ ഒരു അനുഭവമായി മാറാൻ ഇന്ന് നമുക്ക് തിരുമേനി പറഞ്ഞു തന്ന ഈ ചിന്തകളും നമ്മൾ പിതാക്കന്മാർ പഠിപ്പിച്ച ആത്മീയ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നോ അനുഷ്ഠിച്ച ചില കാര്യങ്ങൾ, ഈ നമ്മൾ വരാൻ പോകുന്ന നോമ്പുകളും അനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും ഒക്കെ ആ ഒരു പിതാവിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വാതായനങ്ങളാണെന്നുള്ളൊരു ഓർമ്മ നമ്മളെ ഭരിക്കട്ടെ. തിരുമനസ്സുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ നോമ്പിന്റെ തുടക്കത്തിൽ നമുക്ക് വലിയൊരു ഒരു ഉള്ളുവിളി പോലെ ലഭിച്ച ഒരു ആഹ്വാനമാണ് തിരുമേനിയുടെ ശബ്ദം. അത് കൂടുതലായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്തിക്കട്ടെ. കഴിവതും തിരുമനസ്സിന് എല്ലാ പ്രാർത്ഥനയിലും സംബന്ധിക്കാൻ സാധിക്കും എന്ന് ഉള്ളൊരു പ്രത്യാശ എനിക്കുണ്ട്. അത് തന്നെ തിരുമേനിയുടെ ഒരു ശബ്ദം കേൾക്കുന്ന, നമ്മളെ നയിക്കുന്ന പിതാക്കന്മാരുടെ ഒരു ശബ്ദം കേൾക്കുന്നത് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ, ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുമേനി സത്യഘട്ടത്തിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഒരു പുനർചിന്തനയ്ക്ക് ഞാൻ വിധേയമാക്കുകയാണ്. യോഹന്നാന് ക്രിസ്തുവിന്റെ മാതാവ് ഒരു വന്ദന സ്വരം പറഞ്ഞപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ തിരുവേലിയുടെ ഒരു സ്വരം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രയോജനത്തിനിടയാക്കും. ആ ഒരു പ്രചോദനം നാം ആത്മീക ജീവിതത്തെ കൂടുതൽ ഫലവത്താക്കും, അത് ഊർജ്ജസ്വലമാക്കും, അത് ചൈതന്യമുള്ളതാക്കി തീർക്കുന്ന പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഈ പ്രാർത്ഥന ഭദ്രാസനത്തിലെ വിവിധ മേഖലകളിൽ തിരുമേനിയുടെ സാന്നിധ്യമുണ്ട്. അതിനൊപ്പം ഈ ബുധനാഴ്ച പ്രാർത്ഥനയും അല്ലെങ്കിൽ പ്രയർ ഫെലോഷിപ്പും അതിനും ഒരു മുഖാന്തരമായി തീരട്ടെ. അതിന് ദൈവം നമ്മളെ കൂടുതലിടയാക്കട്ടെ. നമ്മുടെ നിരന്തരമായ ഒരു പ്രാർത്ഥനയുടെ പ്രതിഫലനമാണ് ദൈവം നമുക്ക് നൽകിയ തിരുമേനിയുടെ ഈ വരവും ഈ നേതൃത്വവും. അത് കൂടുതൽ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ തിരക്കട്ട നിമിഷങ്ങളിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും നമുക്ക് ഒരു സാന്നിധ്യത്തിന്റെ ഉറപ്പുള്ള സ്വരം വാഗ്ദാനം ചെയ്ത തിരുമനസ്സിനോടുള്ള സ്നേഹവും നന്ദിയും വളരെ ആത്മാർത്ഥമായി നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ തിരുമേനിക്ക് ഈ പ്രാർത്ഥന കുറെ കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകത്തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ ആശയങ്ങളോ ഉണ്ടെങ്കിൽ അത് കൽപ്പിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ പ്രാർത്ഥനയെ കൂടുതൽ ചൈതന്യമുള്ളതാക്കി തീർക്കാം എന്ന് ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്യത്തക്കവണ്ണം ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം എന്നുള്ള കാര്യം കൂടെ ആമുഖമായിട്ട് ഓർപ്പിക്കുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് വായിക്കുന്നത് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ള കുഞ്ഞുമനശാല വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കാം. കിഡ്നി സർജറിയുമായിട്ട് ബന്ധപ്പെട്ട ജോഹാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതോടൊപ്പം തന്നെ ഒരു ബേബിക്കുട്ടിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ആക്സിഡന്റിൽ ചികിത്സ പ്രാപിച്ചു വരുന്ന തമ്പിച്ചാനെ ദൈവമുമ്പാകെ ഓർക്കാം. അതേ സെയിം കണ്ടീഷനിൽ തന്നെയാണ് തുടരുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന കൂടുതലായിട്ട് ആവശ്യമാണ്. തമ്പിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലളിത ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസറിന്റെ ചികിത്സ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ലളിത ദൈവസന്നിധിയിൽ ഓർക്കാം. പിന്നെ നമ്മൾ ഓർക്കാറുള്ള ആലീസ് ജോസഫ് ഞാൻ കഴിഞ്ഞ ആഴ്ചകൾ പറയുകയുണ്ടായി, സർജറിയൊക്കെ കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്നു. ഓർക്കാം. ജിമ്മിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജോയൽ മാത്യു, ഒരു എസ്റയെ ദൈവമാകെ ഓർക്കാം. ഒരു സൂസിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജേക്കബ് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ത്രോട്ട് ക്യാൻസർ ആയിരിക്കുന്ന ജേക്കബിന്റെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഗരേസി, പോൾ ഫിലിപ്പ്, ചൊഹാൻ, അതോടൊപ്പം തന്നെ സജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സജിയുടെ മകൻ രൊഹാനെ ദൈവമാകെ ഓർക്കാം. ഒരു സോനു ജെയിംസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഫൈനൽ പ്രയാസമുള്ള ആളാണ്. മറ്റാരെങ്കിലും നമ്മുടെ ഒരു ഫാൻസിയെ ദൈവമാകെ ഓർക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അത് ടോബിയെ ദൈവമാകെ ഓർക്കാം. ഇനി ആരുടെയും പേര് നമ്മുടെ മനസ്സിൽ ഉള്ളതുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവമാകെ സമർപ്പിച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോർ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യമുള്ള സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി അങ്ങയുടെ മുമ്പാകെ മനസ്സുകൊണ്ടടുത്തു വന്ന് ശിരസിനെ സമർപ്പിക്കാമെന്ന് കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി അവരുടെ പ്രാർത്ഥനയിൽ ഐകമത്യം ഉണ്ടാകുമ്പോൾ അവിടെ എന്റെ സാന്നിധ്യം ഉണ്ടാകും നരളി ചെയ്ത ദൈവമേ, ആ വിശുദ്ധ സാന്നിധ്യം അറിയിക്കത്തക്കവണ്ണം നന്മയുള്ള മനസ്സുകളൊന്നും ഞങ്ങളുടെ അല്ലെങ്കിലും അനുതാപബോധത്തോടുകൂടി അങ്ങയുടെ മുമ്പാകെ അടുത്തു വരുമ്പോൾ കരുണാപുരസ്സിനെ ചേർത്ത് പിടിക്കുന്ന ആ വൻകരങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇവിടുന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ ഇവിടുന്ന് പാർക്കണമേ. ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും വരുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയിക്കുവാനും ബലപ്പെടുവാനും ദൈവമേ ആ ഒരു നാമം മാത്രമേ ഉള്ളല്ലോ. ജീവിതത്തിന്റെ ഈ നിമിഷം വരെയും ഔദാര്യം ലഭിക്കുന്ന നന്മയുടെ നല്ല കൃപകളെ അനുഭവിക്കുന്ന ഭാഗ്യമുള്ളവരാകുന്നു ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യം തന്നെ ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ എവിടെ ഇരുന്നാലും കേൾക്കാൻ ഒരു അപ്പൻ സ്വർഗത്തിലുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് ബോധ്യമാകുന്നു. ആ ഒരു പിതൃ സ്നേഹത്തിന്റെ കരുണ കൂടുതൽ വളരെ രുചിച്ചറിയുവാൻ തക്കവണ്ണം അങ്ങയിലുള്ള ആത്മീക ബന്ധം ദൃഢമാക്കുവാൻ ഈ ലോക ജീവിതം ഞങ്ങളെ ശക്തീകരിക്കണമേ. സഭ ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ള പ്രാർത്ഥനകളും ഉപവാസങ്ങളും നിഷ്ഠകളും ഒക്കെ അത് നല്ല വിവേകബോധത്തോടുകൂടി പാലിക്കുവാനും പരിശീലിക്കുവാനും ആ പരിശീലനത്തിൽ കൂടി കൂടുതൽ കൂടുതൽ മനസ്സുകൊണ്ടും ശരീരവും കൊണ്ടും അങ്ങയുടെ അടുത്ത് വരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. രോഗികളായി പേര് പറഞ്ഞ ഓരോ മക്കളെയും അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഓരോ ആളുകളും കടന്നു പോകുന്ന വഴി വളരെ ദുരിതമുള്ളതും വേദന നിറഞ്ഞതും അസ്വസ്ഥതകൾ നിറഞ്ഞതുമാകുന്നു. ദൈവം, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നതിനാക്കൾക്ക് അപ്പുറമായി അവിടുന്ന് നിന്റെ മക്കളെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവും ബോധ്യവും അങ്ങയുടെ സ്പർശനവും ഔദാര്യമായി ലഭിക്കുന്ന സൗഖ്യത്തിന്റെ നന്മയിൽ കൂടിയൊക്കെ അവർക്ക് ബോധ്യപ്പെടുവാൻ സഹായിക്കണമേ. ഓരോ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. രോഗം ഉണ്ടാക്കുന്ന വേദനയും രോഗമുണ്ടാക്കുന്ന ഭയവും ഒക്കെ മാറ്റി രോഗം പോലും ദൈവസ്പർശനത്തിന് നിദാനമാകുന്നുവെങ്കിൽ അതിനനുഗ്രഹമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നെ സൂചി മോഹത്തപ്പെടുത്തുവാൻ തക്കവണ്ണം ഓരോ മക്കളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ദുരിതങ്ങളിൽ കൂടി കടന്നു പോകുന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. കുറ്റവൊരു വേർപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും പ്രത്യാശയോടുകൂടി പ്രതിബന്ധങ്ങളിൽ കൂടി പ്രതിബന്ധങ്ങൾ അതിജീവിക്കാനുള്ള കഴിവ് നിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ചെറുപ്പക്കാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകാനിടയാകാതെ ഓരോരുത്തരെയും അവിടുത്തെ കൃപയിൽ ചേർത്ത് പിടിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിതമായി കുടുംബജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ സഹായിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു, വാർദ്ധക്യത്തിന്റെ ഓരോ പടി മുന്നേറുമ്പോഴും ബലം നഷ്ടപ്പെട്ടു പോകുന്നവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഏകരായി കഴിയുന്ന മാതാപിതാക്കളെയൊക്കെ അവിടുത്തെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. വിവാഹത്തിനുവേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിവാഹപ്രായമായിട്ടും അനുയോജ്യരായ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ അനുഗ്രഹിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അനുഗ്രഹിക്കണമേ. നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് ഓരോ മക്കളെയും അവിടുത്തെ കൃപയിൽ നടത്തണമേ. പരിശുദ്ധ സഭയെ ഓർക്കുന്നു, സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവതിരുവിനെ ഓർക്കുന്നു. ഈ സഭയെ മുഴുവൻ നന്മയിൽ നയിക്കാൻ ആവശ്യമായിരിക്കുന്ന വിവേകവും തിരിച്ചറിവും ഒക്കെ ഉയരങ്ങളിൽ നിന്ന് അവിടുത്തെ ദാസർ പ്രദാനം ചെയ്യണമേ. എല്ലാ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നയിക്കുന്ന പിതാക്കന്മാരെ ഓർക്കുന്നു, പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അവിടുന്ന് കേട്ടുകൊണ്ട് ഈ ഭദ്രാസനത്തിനെ പ്രാർത്ഥനാപൂർവ്വം നയിക്കുവാൻ തക്കവാണ് തന്നിരിക്കുന്ന അഭിയന്നിയ തിരുമേനി ഓർക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഈ ഭദ്രാസനത്തിന്റെ ഓരോ ഹൃദയ തുടിപ്പുകളും തിരിച്ചറിഞ്ഞ് ഓരോ മക്കളെയും അങ്ങയുടെ പാതയിലേക്ക് നയിക്കത്തക്കോണമുള്ള ഉയരങ്ങളിലെ വെട്ടം കൊടുത്ത് നിന്റെ ദാസനെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലൊക്കെ അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. സഭയുടെ എല്ലാ ആത്മീക സംഘടനയും അവിടെ സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു, മിഷൻ പ്രവർത്തനങ്ങളെ അവിടെ സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും സാംക്രമിക രോഗം മൂലവും ഭയപ്പെടുന്നവരെ വേദനിക്കുന്നവരെയൊക്കെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം, പ്രാർത്ഥന കൂട്ടായ്മയെ നയിക്കണമേ. ഇതുവരെ അവിടെ നടത്തി തുടർന്നും അങ്ങ് ഈ കൂട്ടായ്മയെ നയിക്കണമേ. ഞങ്ങൾ ഓരോ രോഗികളുടെ പേര് ഓർത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ മക്കളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ദൈവം, അനുതാപബോധമുള്ള ആത്മശുദ്ധിയുള്ള മക്കളായി ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്തണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി കൂടുതൽ വെളിച്ചവും വെട്ടവുമുള്ള ഒരു പ്രകാശമുള്ള കൂട്ടായ്മയായി ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുമ്പോഴും ഒരേ മനസ്സോടുകൂടെ അങ്ങയുടെ അംശികളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കുറവുകളെ ക്ഷമിക്കണമേ, കുറ്റങ്ങളെ കുറക്കണമേ. ഇതിന് അല്പമായ അധികമായി നേർത്തും സഹായം ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോർക്ക് സ്വർഗീയ ശ്രീ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കുന്നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാണ് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. തിരുമേനി ആശീർവദിക്കാം.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം ഏവരോടുകൂടിയും ലോർത്ത് പ്രാർത്ഥിച്ച എല്ലാവരോടുകൂടിയും പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരോടും കൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ആമേൻ. അന്യമാർന്ന സുസ്ഥൂഴ് സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അഭിയുന്ന തിരുമനസ്സിനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ സ്നേഹവും നന്ദി അറിയിക്കുന്നു. സാന്നിധ്യം കൂടെ നിറച്ച വന്യ മാമനച്ചൻ, അതുപോലെ തന്നെ വന്യ ഡോക്ടർ വി സി വർഗീസച്ചൻ, ഐസക് പ്രാശൻ ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും അച്ഛനെ ഓർക്കുന്നു, അതുപോലെ തന്നെ വന്യ സക്കറി അറമ്പാച്ചൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ബൈബിൾ വായിച്ച മോഹൻ നഗള്, ഇതിന്റെ അസിസ്റ്റന്റ് വെച്ച പോലെയുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ ഗാനം ആലപിച്ച റേച്ചൽ ആന്റി, ശാന്തമ്മ ആന്റി പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അല്പാധികമായോ ഇതിൽ സംബന്ധിക്കുന്ന സഹായിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ 25 ദിവസത്തെ എൽദ നോമിന്റെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം നമ്മൾ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.